ഉദോയിന്റെ ഷർത്തുകളാണ് പന്ത്രണ്ടാമത്തെ പാഠം. വലുതാക്കി കൊടുത്തിട്ടുള്ളത് ഷെയ്ഖിന്റെ കൗലാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി പറയുന്നു, ഷുറൂത്തുൽ ഉദോയി വഹി അഷറ, ഉദോയിന്റെ ഷർത്തുകൾ പത്തെണ്ണമാണ്. അൽ ഇസ്ലാം ഒന്ന്, അൽ അഖൽ അഖല ബുദ്ധി, തമ്മീസ് വകതിരുവത്ത്, വന്നിയ വസ്തിസ്ഹാവ് ഹുക്മിഹ, അതിന്റെ ഹുക്മ് കൂടെ ഉണ്ടാകണം. അതായത് ബിയല്ലാ എൻ വി ഖത്താഹ ഹത്താ തത്തിമ തഹാറത്തുഹു, ശുദ്ധീകരണം പൂർത്തിയാകുന്നത് വരേക്കും അത് മുറിക്കാൻ ഉദ്ദേശിക്കരുത്. അതാണ് ഇസ്തിസ്ഹാബ് ഹുക്കും എന്ന് പറഞ്ഞാൽ. അതൊക്കെ ചില സാങ്കേതിക പദങ്ങളാണ്. ഇസ്തിസ്ഹാബ് ഹുക്കുമുണ്ട്, ഇസ്തിസ്ഹാബ് ദിക്റുണ്ട്, അത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇസ്തിസ്ഹാബ് ഹുക്കുമില്ലെങ്കിൽ വുളു ബാത്തിലാവും, ഇസ്തിസ്ഹാബ് ദിക്റില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് തുടക്കത്തിലുണ്ടായാൽ മതി. അപ്പൊ അതൊക്കെ എന്താന്നുള്ളത് ഓരോന്ന് മനസ്സിലാക്കണം. ഇസ്തിസ്ഹാബ് ഹുക്കുമില്ലെങ്കിൽ വുളു ബാത്തിലായി പോകും. ഇസ്തിസ്ഹാബ് ദിക്റ് തുടക്കത്തിലുണ്ടായാൽ മതി, അവസാനം വരെ വേണ്ട. പക്ഷേ ഇസ്തിസ്ഹാബ് ഹുക്കും അവസാനം വരെ വേണം, അല്ലെങ്കിൽ വുളു ബാത്തിലാണ്. ഒന്നും ചെറിയ കാര്യങ്ങളല്ല. ഇസ്തിസ്ഹാബ് ഹുക്കും എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എന്ത് പറഞ്ഞത്, അതിന്റെ ഹുക്കും കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്, നിലനിർത്തുക എന്നുള്ള അർത്ഥത്തിൽ. അതായത് ഉദ്ദേശിക്കുന്നത് എല്ലാ എൻ വി കത്ത്, ആ വുളു അത് മുറിച്ചു കളയാൻ ഉദ്ദേശിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഹത്ത തത്തിമ തൊഹാറത്തോ, അവന്റെ ശുദ്ധീകരണം പൂർത്തിയാകുന്നത് വരെ ഷർത്താണ്. വഹുക്കും അവസാനം വരെ ഉണ്ടാകണം. വൻകിതാവ് മൂജിബിൽ വുളുവായി, അതാണ് അടുത്തത്. ഇൻകത്ത എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകുക, നിന്നു പോകുക. എന്ത് നിന്നു പോകണം? മൂജിബിൽ വുളുവായി, വുളുവിനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ ഇല്ലാതാകണം, അത് സ്റ്റോപ്പാക്കണം. വുളുവിനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ നിലച്ചു പോകുക, ഇല്ലാതാകുക. വുളുവിനെ സംബന്ധിച്ചാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. വസ്തിൻജാവും ആ ഇസ്തിജ്മാറും കബലഹോ, അതിന്റെ മുമ്പ് ഇസ്തിൻജാവും ഇസ്തിജ്മാറും, ഇസ്തിൻജാവും ഇസ്തിജ്മാറും, രണ്ടും അർത്ഥം ഇസ്തിൻജാ ഇസ്തിജ്മാർ, രണ്ടും ശുദ്ധീകരണമാണ്. പക്ഷെ ചെറിയ വ്യത്യാസമുണ്ട്, ഒന്ന് കല്ലുകൊണ്ടാണോ ഒന്ന് വെള്ളം കൊണ്ടാണ്. അതാണ് ഇസ്തിൻജാവും ഇസ്തിജ്മാർ. അതിന്റെ മുമ്പ് ശുദ്ധി വരുത്തണം, അത് ഷർത്താണ്. ഇസ്തിൻജാ ഇസ്തിജ്മാർ ഇതൊക്കെ ഷറഇയായിട്ടുള്ള ചില ശബ്ദങ്ങളാണ്, സാങ്കേതിക ശബ്ദങ്ങളാണ്. ഇസ്തിൻജാ എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കല്, ഇസ്തിജ്മാർ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കൽ. അപ്പൊ അതിന്റെ മുമ്പ് കല്ലുകൊണ്ടോ വെള്ളം കൊണ്ടോ ശുദ്ധീകരിക്കല്. അപ്പൊ തഹൂരിയത്തു മഇൻ വ ഇബാഹതുഹു, ഉപയോഗിക്കുന്ന വെള്ളം എന്തായിരിക്കണം? തഹൂറായ വെള്ളമായിരിക്കണം, അനുവദനീയമായ വെള്ളമായിരിക്കണം. അടുത്തത് വൈസാലത്തുമായ അമ്ന വുസൂലഹു ഇലൽ ബഷറ, വെള്ളത്തെ ശരീരത്തിലേക്ക് ചേരുന്ന, അതിനെ ചേരുന്ന, ചേർക്കുന്ന, തടയുന്ന വല്ലതുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യണം. വെള്ളത്തെ ചേരുന്ന വല്ലതും വുളുവിന്റെ അവയവങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം. വദുഹൂൽ വക്തി സ്വലാത്തി, നമസ്കാരത്തിന്റെ സമയം ആകണം. ആർക്ക്? ഫി ഹക്കി മൻ ഹദസഹു ദായിമൻ, നിരന്തരമായി ഹദസ് ഉണ്ടാകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ സമയമായിട്ട് വുളുവെടുക്കാൻ പറ്റുള്ളൂ. നിരന്തരമായി ദായിം എന്ന് പറഞ്ഞാൽ അതാണ്, നിരന്തരമായി എപ്പോഴും ഹദസ് അശുദ്ധി. അപ്പൊ നിത്യ അശുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യണം? നമസ്കാരത്തിന്റെ സമയമായതിനു ശേഷം വുളുവെടുക്കാൻ പറ്റുള്ളൂ. അത് ഷർത്താണ്, അത് ഷർത്താണ്. ഷർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അതില്ലെങ്കിൽ പിന്നെ മഷ്റൂത്തില്ലല്ലോ. പിന്നെ ഷർത്ത് ഉണ്ടെങ്കിലേ മഷ്റൂത്തുള്ളൂ. നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ നമ്മളെ പറഞ്ഞിട്ടുണ്ട്, വുളുവെടുക്കാതെ നിസ്കരിച്ചിട്ട് കാര്യമില്ലല്ലോ. 11 റക്അത്ത് തറാവി നിസ്കരിച്ചിട്ടുണ്ട്, വുളു ഇല്ലാതെ നിസ്കരിച്ചിരിക്കണ കാര്യമില്ലല്ലോ. കാരണം അതിന്റെ ഷർത്താണ് വുളു എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞത് വുളുവിന്റെ ഷർത്തുകളാണ് ഈ 10 എണ്ണം, ഇതില്ലെങ്കിൽ വുളു ശരിയാവില്ല. അപ്പൊ നിരന്തരമായി ഈ ഹദസുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കാരത്തിന്റെ സമയമായതിന് ശേഷമാണ് വുളു എടുക്കേണ്ടത്. അതിന്റെ വിശദീകരണം വരുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. ഇതിലുള്ളത് മാത്രമേ ഞാൻ വിശദീകരിക്കണുള്ളൂ, അതല്ലാത്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി. ഈ 10 കാര്യങ്ങളാണ് വുളുവിന്റെ ഷർത്തുകൾ. ഷറഹ് നോക്കുക, വിശദീകരണം നോക്കുക. തക്കദ്ദമ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് അന്ന തൊഹാറത്ത ഷർത്തുൻ, തൊഹാറത്ത് എന്നുള്ളത് ഷർത്താണെന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ട്. ലിസ്ഹതി സ്വലാത്തി, നമസ്കാരം സാധുവായി തീരണമെങ്കിൽ അതിന്റെ ഷർത്താളുണ്ട് തൊഹാറത്ത് എന്നുള്ളത് നേരത്തെ വിശദീകരിച്ചു പോയിട്ടുണ്ട്. ഫലാ ബുദ്ധമിൻ മാരിഫത്തിൽ അഹ്കാമിൽ മുത്തഅല്ലിഖത്തി ബിത്തൊഹാറത്തി മിൻ ഹൈസ് ഷുറൂത്തുഹ, അതുകൊണ്ട് തൊഹാനത്തുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അഹക്കാമുകൾ എന്താണ് ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന്റെ ഷർത്തുകൾ എന്താണെന്നുള്ളത്. വക്കദാലിക്കൽ മസായിൽ ലുഖറ അല്ലത്തി അൽ ആതി ദിക്റുഹ, അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു മസാലകളും, താഴെ വിശദീകരിക്കുന്ന ആ മസാലകളും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ബദാഹ ബി ഷുറൂത്തിൽ വുളൂഇ ഫഖാല, ഷെയ്ഖ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത് വുളൂഇന്റെ ഷർത്ത് പറഞ്ഞുകൊണ്ടാണ്. വഹിയ അഷറ, അത് പത്ത് ഷുറൂത്തുകളാണ്. അഷറത്തു ഷുറൂത്തിൽ പത്ത് ഷർത്തുകളാണ്. അപ്പൊ ഇത് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്, കാരണം അതില്ലാതെ വുളു സ്വീകരിക്കപ്പെടുകയില്ല. അൽ അവ്വൽ വസ്താനി വസ്താലിസ്, ഒന്ന് രണ്ട് മൂന്ന് ഷർത്തുകൾ. അൽ ഇസ്ലാം വൽ അഖൽ വത്തമീസ് വഹാദി ഷുറൂത്തു, ഈ ഷുറൂത്തുകൾ തഖദ്ദമ ദിക്റുഹാ ഫി ഷുറൂത്തി സ്വലാത്തി, നമസ്കാരത്തിന്റെ ഷർത്തുകൾ വിശദീകരിച്ചപ്പോൾ മൂന്നും പറഞ്ഞു പോയിട്ടുണ്ട്. വ തഖദ്ദമ അൽ ഹദീസു അൻഹാ, അതിനെ സംബന്ധിച്ചിട്ടുള്ള സംസാരം നേരത്തെ നടന്നു പോയിട്ടുണ്ട്. അവിടെ ഹദീസ് എന്ന് പറഞ്ഞാൽ സംസാരം എന്നാണ്, നമ്മൾ നേരത്തെ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് അമ്മൽ ഇസ്ലാം, ഇസ്ലാം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വുളൂവിന്റെ ഒന്നാമത്തെ ഷർത്താണ് എന്തായാലും മുസ്ലിം ആയിരിക്കണം എന്നുള്ളത്. അതായത് ഫലി അന്ന വൈറൽ മുസ്ലിം അമലു അയ്യൻ കാന, മുസ്ലിം അല്ലാത്ത ഒരാളുടെ അമല്, അയാൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം, അതേതാണെങ്കിലും തൊഹാറ സ്വലാ സക്ക ഇങ്ങനെയുള്ള ഏത് പ്രവർത്തനങ്ങളാകട്ടെ, അതെന്താണ് സ്വീകരിക്കപ്പെടുകയില്ല. ആയത്ത് തെളിവാണ്. വമൻ യക്ഫുർ ബിൽ ഈമാനി ഫഖദ് ഹബിത അമലുഹു വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, ആയത്താണ് അതിന്റെ തെളിവ്. ഒരാൾ ഈമാനെ നിഷേധിച്ചാൽ അവൻ അമലുകളൊക്കെ ബാത്തിലായി പോയി, അവൻ പരലോകത്ത് ഖാസിരീങ്ങളുടെ കൂട്ടത്തിലായിരിക്കും. അവരെത്ര തന്നെ അമലുകൾ ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അറിയപ്പെട്ട ആളുകളുണ്ടാവും ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കണം, സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ. അവരുടെ ജീവിതം തന്നെ പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, സോഷ്യൽ വർക്കിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഈമാനില്ല, തൗഹീദില്ല. അപ്പൊ അവരെത്ര തന്നെ അമലുകൾ ചെയ്താൽ എന്താണ്, അതൊക്കെ ബാത്തിലായി. അപ്പൊ അവർ ഉതുവെടുത്തിട്ട് കാര്യമില്ല, അനുസ്കരിച്ചിട്ടും കാര്യമില്ല, ഒമ്പോയിട്ടും കാര്യമില്ല. അതിന്റെ തെളിവാണ് മൈദയിൽ അഞ്ചാമത്തായത്. അപ്പൊ അതുകൊണ്ടാണ് ഒന്നാമത് മുസ്ലിമാണെന്ന് പറഞ്ഞു, ഇസ്ലാമായിരിക്കണം എന്ന് പറഞ്ഞത്. വാമൽ അഖലു, രണ്ടാമത് പറഞ്ഞത് വുളുവിന്റെ ഷർത്തായി എണ്ണിയിട്ടുള്ളത് അഖലാണ്, അഖല് ബുദ്ധി. ഫലിയാനൽ മജ്നൂൻ, തീർച്ചയായും ഒരു മജ്നൂൻ. മർഫൂൻ അനിൽ കലം, പേനയെ തൊട്ട് അയാൾ ഉയർത്തപ്പെട്ടവനാണ്. പേനയെ തൊട്ട് ഉയർത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, അയാൾക്ക് ശാസനകൾ ബാധകമല്ല, മതത്തിന്റെ അഹ്കാമുകൾ അയാൾക്ക് ബാധകമല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം. കമാ തഖദ്ദം ഫി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ വിഷയത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നിട്ടുണ്ട്. എന്താണ് ഹദീസ്? റഫിയൽ ഖലമു അൻ സലാസത്തിൻ, മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് ഖലമു ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതാണ് ഹദീസ്. മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. വദക്ര മിൻഹും, അവരിൽപ്പെട്ട ആളാണ് ആര്? അൽ മജ്നൂൻ. ആ മൂന്ന് വിഭാഗം ആളുകളിൽപ്പെട്ട ഒരാളാണ് ആര്? മജ്നൂൻ, ഭ്രാന്തൻ. അവന് ഈ ശാസനങ്ങളൊന്നും ബാധകമല്ല. ഫൽജുനൂനു ഫഖദുൽ ലഖൽ, ഭ്രാന്തി എന്ന് പറഞ്ഞാൽ അഖല് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്, ബുദ്ധി നീങ്ങുന്ന അവസ്ഥയാണ് എന്ത്? ജുനൂൻ എന്ന് പറഞ്ഞാൽ. വമിൻ ഷർത്തിൽ ഇബാദത്തി ഉമൂമൻ വുജൂദുൽ അഖലി, മൊത്തത്തിൽ ഇബാദത്തുകളുടെ ഷർത്തിൽപ്പെട്ടതാണ് എന്ത്? ബുദ്ധി ഉണ്ടാകുക എന്നുള്ളത്. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ മൊത്തത്തിൽ ഇബാദത്തുകളെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിലൊക്കെ പറയാറുണ്ട് എന്ത്? ബുദ്ധി ഉണ്ടാകണം എന്ന് പറയാറുണ്ട്. കാരണം അല്ലദി അഹ്സലു ബിഹി, ആ ബുദ്ധി കൊണ്ടാണ് ഒരാൾ നേടുന്നത് മഗരിഫ ഫഹ്മ് ദിറായത്ത്, അറിവും വിജ്ഞാനവും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതൊക്കെ എന്താണ്? ആ ബുദ്ധി കൊണ്ടാണ്. അപ്പൊ അതില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ആളത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വഫാഖിദുൽ അഖലി, അതുകൊണ്ട് തന്നെ ബുദ്ധി ഇല്ലാത്ത ഒരാൾക്ക്, ബുദ്ധി നഷ്ടപ്പെട്ട ഒരാൾക്ക് ലാ യുഹ്സിനു ഇഖാമത്ത ഹാദിൽ അഅമാൽ, ഈ അമലുകളൊന്നും തന്നെ നന്നായിട്ട് ചെയ്യാൻ പറ്റൂല. വലിത്യാന ബിഹാല വജീഹ, അത് ഷറഈ കൽപ്പിച്ചിട്ടുള്ള രൂപമുണ്ട്. ഇപ്പൊ നിസ്കാരം ഇങ്ങനെ ഇരിക്കണം, ഹജ്ജ് ഇങ്ങനെ ഇരിക്കണം, ബുദ്ധി ഇല്ലാത്ത ഒരാളുടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഷറഈ പറഞ്ഞ രൂപത്തിൽ അത് നിർവഹിക്കാൻ അയാളെ കൊണ്ട് കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ആ കൽപ്പനകൾ ബാധകമല്ല, അവരതിൽ നിന്ന് ഒഴിവാണെന്നർത്ഥം. അതാണ് അഖൽ ഉണ്ടാകുക എന്ന് പറഞ്ഞത്. അടുത്തത് തമ്മീസാണ്. തമ്മീസിന് നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റിയ വകതിരിവ് എന്നാണെങ്കിൽ പറയാം. അതിന്റെ വിശദീകരണങ്ങൾ ഒരുപാട് ഫിഖിന്റെ കിതാബുകൾ വന്നിട്ടുണ്ട്. തമ്മീസ് ഉണ്ടാകുക എന്നുള്ളതാണ് വുളുവിന്റെ അടുത്ത ഷർത്ത്. കാരണം ഫൈ അന്നൽ ഖലമ കമ തഖദ്ദമ ഫിൽ ഹദീസി മർഫൂൻ അൻ സലാസിൻ, നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, മൂന്ന് വിഭാഗം ആളുകളിൽ നിന്ന് കലമു ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസിൽ ഉൾപ്പെട്ട ഒരാളാണത് അസ്സബിയ്യ കുട്ടി ഹത്ത യുമയ്യിസ, ആ കുട്ടിക്ക് വകതിരിവ് എത്തുന്നത് വരെ. അപ്പൊ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, പിന്നെ മതത്തിന്റെ കൽപ്പനകൾ ബാധകമല്ല. വലിഹാദ അഖിലൻ ജാഫിൽ ഹദീസി, അതുകൊണ്ടാണ് ഹദീസിൽ ഇങ്ങനെ വന്നിട്ടുള്ളത് മുറു അബിനാക്കും ബിസ്വലാത്തിൽ ഇസ്സബായി, ഏഴ് വയസ്സാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നിസ്കാരത്തിന്റെ കാര്യം കൽപ്പിക്കണം. ഏഴ് വയസ്സെന്നാണ് പ്രത്യേക എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വസ്സാവിയത്തു ഹിയ സിന്നു തമീസ്, കാരണം ഏഴാമത്തെ വയസ്സാണെന്ത്? തമ്മീസിന്റെ പ്രായം, ആ ടൈം അതാണ്. അലത്തി ഉമർ ബിഹ സബിയു ബി തൊഹാറത്തി വൈ ഉമർ ബി സ്വലാത്തി, ആ കുട്ടീനോട് ഉതുവെടുക്കാൻ കൽപ്പിക്കേണ്ടതും ആ കുട്ടീനോട് നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടതുമായ പ്രായം, ആ ഒരു തമ്പീസെത്തുന്ന പ്രായം, അത് ഈ ഏഴാമത്തെ വയസ്സിലാണ്. അതുകൊണ്ടാണ് ആ ഏഴാമത്തെ വയസ്സ് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ വേറെ നമ്മൾ മനസ്സിലാക്കണം. ഏഴ് വയസ്സ് എത്തി എന്ന് കരുതി ചിലപ്പോൾ തമീസ് എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വേറെയും ചില വിശദീകരണങ്ങൾ തമീസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. വകതിരിവത്ത കാര്യങ്ങൾ മനസ്സിലാക്കുക, ഇബാദത്തെ ഏതാണ് ആദത്തെ ഏതാണെന്നുള്ളത് പിന്നെ വകതിരി പിന്നെ തിരിച്ചറിയാനുള്ള ഒരു പ്രായമാകുക. ചിലരുടെ നിസ്കാരത്തിൽ കളിക്കുന്നത് അവന് തമീസ് എത്തിയിട്ടില്ല, ഇതെന്താന്നുള്ളത് അതിന്റെയൊക്കെ സീരിയസ്നെസ് മനസ്സിലാകാത്ത ചില ആളുകളുണ്ടാവും. അവർക്ക് ചിലപ്പോൾ 10 വയസ്സ് എത്തിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ ബുലൂഖത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ്, തമീസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രായപൂർത്തിയെത്തലും തമീസത്തലും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ വേറെ വരുന്നുണ്ട്. ഇത് രണ്ട് രണ്ടാണോ അതുമായി അതൊക്കെ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നുള്ളത്. നിസ്കാരം നിർബന്ധമാകുന്നത് എപ്പോഴാണ്, 10ാമത്തെ വയസ്സ് മുതലാണ് അടിക്കണം എന്ന് പറഞ്ഞത്. എന്നാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാൻ പറഞ്ഞത് എപ്പോഴാണ്, 7ാമത്തെ വയസ്സ് മുതലാണ്. 10 വയസ്സ് മുതൽ അടിക്കണം എന്ന് പറഞ്ഞു, 7ാമത്തെ വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് പറഞ്ഞത്, 7ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞു തമീസിന്റെ പ്രായം എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അതിന്റെ വേറെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ അത് മനസ്സിലാക്കിയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ അത് അതിന്റെ ഷർത്താണ് എന്നർത്ഥം തമീസത്ത് എന്നുള്ളത്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പക്വത, വകതിരി, വിവേകം എത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4ാമത്തത് അന്നിയ, നിയത്ത്. വന്നിയത്ത് ഷർത്തുൻ ഫി തഹാറ, തഹാറത്തിന്റെ കാര്യത്തിൽ ഷർത്താണ് നിയത്ത്. വഫിസ്സലാത്തി, നിസ്കാരത്തിൽ. വഫീകുല്ലി ഇബാദ, എല്ലാ ഇബാദത്തുകളിലും. വഖദ് ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും അഅ്മാലുകളൊക്കെ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വഇന്ന മാലിക്കുൽ ഇംരിഇൻ മാനവ, ഓരോരുത്തർക്ക് അവരുദ്ദേശിച്ചത് എന്താണോ അതുണ്ട്. ഇതാണ് ഹദീസ്. അതിന്റെ തഹ്രീജൊക്കെ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, ഇസ്ലാമിലെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും എന്തുണ്ട്, നിയത്ത് നിർബന്ധമാണ്. വൽ മുറാദു ബിന്നിയത്തി ഫി തഹാറ, തഹാറത്തിൽ നിയത്ത് വേണമെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, അനി അഖിദ ബി ഖൽബിഹി, അവന്റെ മനസ്സുകൊണ്ട് അവൻ വിശ്വസിക്കണം. അന്നഹു യുബാശിറു ഹാദിഹിൽ അഅ്മാല മിൻ അജലി തഹാറതിഹി, അവൻ അത് ആരംഭിക്കുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത് അവന്റെ തൊഹാറത്തിന് വേണ്ടിയിട്ടാണ്, ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അവൻ വിചാരിക്കണം. ഫലവത്ത ബി ഫുറൂദിൽ വുദൂഇ, ഒരാൾ വുദൂഇന്റെ ഫർളുകളൊക്കെ ചെയ്തു. വലം യൻവി തൊഹാറ, എന്നാൽ അയാൾ തൊഹാറത്ത് ഉദ്ദേശിച്ചിട്ടില്ല എങ്കിൽ, വൈനമാ നവാൽ നദാഫത്ത ഹാദിഹിൽ അഅ്ലാ, അയാൾ ഉദ്ദേശിക്കുന്നത് അയാളുടെ കൈക്കാലുകൾ പിന്നെ ക്ലീൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഒരാൾ ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, ഫല യക്കൂനു അമലുഹു ദാലിക തുഹാറ, അതെന്തായി തീരില്ല, ഷറഈന്റെ ഭാഷയിൽ തുഹാറത്തായി തീരില്ല. ഒരാൾ വുദൂവിന്റെ കഴുകേണ്ട അവയവങ്ങളൊക്കെ കഴുകി, പക്ഷെ അയാൾ പന്തളിച്ചു വന്നിട്ട് കഴുകുകയാണ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും എക്സസൈസ് ചെയ്തിട്ട് കഴുകുകയാണ്, അവിടെ നീയത്തില്ല. എന്നാൽ അയാൾ വുദൂവിന്റെ നിർബന്ധ ഭാഗങ്ങളൊക്കെ കഴുകിയിട്ടുണ്ട്, അത് തുഹാറത്തായിട്ട് പരിഗണിക്കപ്പെടുമോ? ഇല്ല. കാരണം ലിഅന്ന മിൻ ഷർത്തിഹ അന്നിയ, കാരണം അതിന്റെ ഷർത്തിൽപ്പെട്ടതാണ് അത് നീയത്ത്. ഞാൻ ഉതുവെടുക്കുകയാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അയാളെ ഉതുവെടുക്കണം. അപ്പൊ ഇതാണ് നീയത്ത്. അത് നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിൽ ഏത് കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ, തടി കുറക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നോമ്പ് പോയിട്ട് കാര്യമുണ്ടോ? അയാളെ നീയത്ത് മാറിപ്പോയി. ഇങ്ങനെ ഓരോന്നും അങ്ങനെ തന്നെ. അപ്പൊ നീയത്ത് അതിന്റെ അടിസ്ഥാനമാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ഹദീസാണ് അതിന്റെ തെളിവ്. അപ്പൊ അയാളെ ശുദ്ധി വരുത്തുന്നു, അയാളെ ഉതുവെടുക്കുകയാണെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം, ആ ഉതുവെടുക്കണം നടത്തണം. അയാൾ ഖാമിസ്, 5, 4 പറഞ്ഞു, 5ാമത്തത് ഇസ്തിസ്ഹാബ് ഹുക്മിഹ, അതിന്റെ ഹുക്കും നിലനിർത്തണം. ബിയല്ല എൻവി കത്ത് ആഹ, ആ ഹുക്കും മുറിക്കാൻ അവൻ ഉദ്ദേശിക്കരുത്. ഹത്ത തത്തിമ തൊഹാറത്തഹു, അവന്റെ ശുദ്ധീകരണം പൂർത്തിയാകുന്നത് വരെ അത് നിർത്തിപ്പോകാൻ അവൻ ഉദ്ദേശിക്കരുത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, പിന്നെ ആഴ്ചക്ക് ഒന്ന് ഉതുകൊടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ അവസാനം വരെ എന്താണ് അതിന്റെ ഹുക്കും, ആ ഇസ്തിസ്ഹാബ് ഹുക്കും, അതിന്റെ അവസാനം വരെ ആ ഹുക്കും നിലനിർത്തുക എന്നുള്ളതാണ്. ആ നിയത്ത് നിലനിർത്തണം. അതിന് ഷർഹ് നോക്കിക്കോ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലിയന്നഹു ലവ് ഖത്അ നിയ്യത്ത് തൊഹാറ, ഒരാൾ തൊഹാറത്തിന്റെ നീയത്ത് മുറിക്കുകയാണെങ്കിൽ, ഫി അസ്നായിൽ അമലി, അയാളെ വുദു എടുക്കുന്നതിന്റെ ഇടക്ക് ആ നീയത്ത് ഒരാൾ മുറിക്കുകയാണെങ്കിൽ, ലം തസ്ഹ തൊഹാറത്തോ, അതുകൊണ്ട് അവന്റെ നീയത്ത് ശരിയാവൂല, സ്വഹീഹാവൂല. ഏതുപോലെ ഉദാഹരണം പറയുന്നത്, കാൻ യുഗയ്യറ നിയ്യ, ഒരു ഉദാഹരണം, ഒരാളെ നീയത്തിന് മാറ്റുക, ഫി അസ്നായിൽ വുദുഇ മിന തൊഹാറത്തി ഇലൽ നദാഫ, ഒരാളങ്ങനെ വുദു എടുക്കുന്നതിന്റെ ഇടക്ക് അയാളെ നീയത്തിന് ചേഞ്ച് ചെയ്യുക, തൊഹാറത്തിൽ നിന്നും നദാഫത്തിലേക്ക് ആ നീയത്തിനെ മാറ്റുക. അയാൾ പിന്നെ ഉദ്ദേശിച്ചിരുന്നത് എന്തായിരുന്നു, വുദു എടുക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ അയാൾ നീയത്തിനെ മാറ്റിയിട്ട് എന്താക്കി, കൈക്കാലുകൾ വൃത്തിയാക്കുക, നേരത്തെ പറഞ്ഞതുപോലെ കൈയും കാലം വൃത്തിയാക്കുക എന്നുള്ള ആ നീയത്തേക്ക് കൊണ്ടുവന്നു. അവിടെ എന്താണ്, അവിടെ ഇസ്തിസ്ഹാബ് ഹുക്കും അവിടെ മുറിഞ്ഞുപോയി. അപ്പോൾ വുദു അത് പൂർത്തിയാകുന്നത് വരെ എന്തുവേണം, ആ നീയത്ത് അവന്റെ മനസ്സിലുണ്ടാകണം, അത് മുറിക്കണം എന്നുള്ളത് വിചാരിക്കരുത്. ഇനി അവൻ വേറെ വല്ല ആവശ്യത്തിനും പോയാലോ, പിന്നെ തലക്കന്ന് അവൻ ആ വുദു ആവർത്തിക്കണം. അപ്പോൾ അത് അങ്ങനെ തന്നെ വേണം, അതിന്റെ ഇടക്ക് അവൻ നീയത്ത് ചേഞ്ച് ചെയ്യാനും പാടില്ല. കാരണം അതുകൊണ്ട് ശരീരം ക്ലീൻ ആക്കുകയാണെന്നുള്ളത് ഉദ്ദേശിക്കാനും പാടില്ല. അപ്പോൾ അവിടെ നീയത്ത് മാറി. അപ്പോൾ അതിന്റെ തുടക്കം മുതൽ വുദുവിന്റെ അവസാനം വരെ എന്താണ് അവനത്, അത് തൊഹാറത്ത് തന്നെയാണെന്നുള്ളത് അവന്റെ മനസ്സിലുണ്ടാണ്. കാരണം അതൊക്കെ പല വിധത്തിലും മനസ്സുകൾ മാറും. എന്നാൽ നേരത്തെ പറഞ്ഞ ഇസ്തിഹാബ് ദിക്ർ അങ്ങനെയല്ല, അത് തുടക്കത്തിലുണ്ടായ മതി. ആ ഒരു ചിന്ത പിന്നെ ആള് ചിലപ്പോൾ നമ്മൾ അശ്രദ്ധരായിത്തീരും, പക്ഷെ ബുധം മുതൽ എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് അയാളുടെ ബുധുവിന് തകരാറൊന്നുമില്ല. പക്ഷെ ഇവിടെ നിയ്യത്തിനെ ചേഞ്ച് ചെയ്താലെന്താവും, ആ ബുധു ബാത്തിലായി പോകും. അപ്പൊ അത് മുറിക്കാൻ ഉദ്ദേശിക്കാതിരിക്കുക എന്നുള്ളതാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ തന്നെയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറെ വിശദീകരണങ്ങളുണ്ട്, നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. സംശയങ്ങൾ ഉള്ളത് നിങ്ങൾ ചോദിച്ചാലും നമുക്ക് വിശദീകരിക്കാനേ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് വിശദീകരിച്ചിട്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു പോകാൻ പറ്റൂല. അതാണ് അഞ്ചാമത്തത്. ആറാമത്തത്, ഇൻകിതാബ് മുജിബുൽ വുദൂഇ. വുദൂഇനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ പിന്നെ അത് സ്റ്റോപ്പാക്കണം, അത് നിർത്തണം. അതാണ് അത് പിന്നെ നിൽക്കണം നടത്തണം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ആ ഇൻകിതാബ് മുജിബിത്ത തഹോരി, ശുദ്ധീകരണത്തെ നിർബന്ധമാക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് അവസാനിച്ചതിന് ശേഷമായിരിക്കണം വുദൂ എടുക്കേണ്ടത്. ഒന്നുകൂടി അതിന്റെ വിശദീകരണം പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഫലാ തക്കൂനു തൊഹാറത്ത് ഇല്ലാബാദ ഇൻകിതാബിൽ മുജിബി, വുദൂ നിർബന്ധമാക്കുന്ന കാര്യങ്ങള് അത് പിന്നെ അവസാനിക്കാതെ ഒരാൾ വുദൂ എടുത്താലും ശരിയാവില്ല. ഏതുപോലെ കൽ ഖാരിജ് മിന സബീലൈനി, രണ്ട് മാർഗങ്ങളിലൂടെ പിന്നെ കിഴിവായി പുറത്തു വരുന്നുണ്ട്. പിന്നെ അല്ല, പിന്നെ അവന്റെ രണ്ട് മാർഗങ്ങളിലൂടെ ഇത് പുറത്തു വരുന്നുണ്ട്. അതായത് ഒരാൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതല്ലെങ്കിൽ കിഴിവായു പിന്നെ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വക്കലു ലഹമിൽ ജസൂരി, അല്ലെങ്കിൽ ഒട്ടകത്തിന്റെ ഇറച്ചി നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ വുദൂ എടുത്താൽ ശരിയാവോ? ഒരാൾ ഇങ്ങനെ വുദൂ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, അയാൾ കിഴിവായി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അയാൾ വുദൂ എടുത്താലേ വുദൂ ശരിയാവുള്ളൂ. ഇതൊക്കെ എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങനെ പോയിട്ട് കാര്യമില്ല നടത്തും. ഒരാൾക്ക് കിഴിവായി പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് അയാൾ വുദൂ എടുത്താലും ശരിയാവും. വുദൂവിനെ നിർബന്ധമാക്കുന്ന കാര്യമാണ് എന്ത്, കിഴിവായി പോകുക എന്നുള്ളത്. അപ്പൊ അത് ഇൻകിതാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം, അത് അവസാനിക്കണം. ഒരാൾ ഒട്ടകത്തിന്റെ ഇറച്ചി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് അയാൾ വുദൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്, പറ്റൂല. അത് വുദൂവിനെ നിർബന്ധമാക്കുന്ന കാര്യമാണ് ഒട്ടകത്തിന്റെ ഇറച്ചി എന്നുള്ളത്. അയാൾ നിർത്തണം, അത് അവസാനിപ്പിക്കണം. അത് മലമൂത്ര വിസർജനത്തിന്റെ കാര്യമാണെങ്കിലോ അല്ലെങ്കിലോ ഒക്കെ അങ്ങനെ തന്നെ. അമ്മാഫി അസിനായി വുജൂദി മൂജിബിൽ വുദൂഇ, എന്നാൽ വുദൂ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾക്കിടയിൽ ഒരാൾ വുദൂ എടുക്കുകയാണെങ്കിൽ, ലൗ ഹസലലിൽ ഇൻസാനി തുഹാർത്തുൻ ഔ ശുറൂൻ ഫിഹാ ഫൈന്നഹാ ലാ തസിഹു, ആ സന്ദർഭത്തിൽ ഒരാൾ വുദൂ എടുക്കുന്നതെങ്കിൽ, ശുദ്ധീകരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ശുദ്ധീകരണം ആരംഭിക്കുന്നതെങ്കിൽ, അതുകൊണ്ട് ഒരാളുടെ വുദൂ സഹിഹാവുകയില്ല, ആ വുദൂ സ്വീകരിക്കപ്പെടില്ല. അത് വുദൂവിന്റെ ഷർത്താണ്. കിഴിവായി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, വുദൂ അങ്ങനെ ബിസ്മില്ലാഹ് ചൊല്ലിയിട്ട് വുദൂ അങ്ങനെ എടുക്കുന്നുണ്ടാവും, വുദൂ ശരിയാവില്ല. ഫമൻ തവല്ല, ഒരാൾ വുദൂ എടുത്തു, വലം യൻഖതി, പിന്നെ മുറിഞ്ഞിട്ടില്ല, ഖുറൂജുൽ ബൗലി, കണ്ടോ മൂത്രമൊഴിക്കുന്നത് അയാൾ നിർത്തിയിട്ടില്ല, എല്ലാം യർത്തഫി ഹദസുഹു, അയാളുടെ ഹദസ് അതുകൊണ്ട് ഉയർത്തപ്പെടില്ല, അയാൾ അശുദ്ധിയിൽ തന്നെയാണ്, അയാൾ അശുദ്ധിയിൽ തന്നെയാണ്. വക്കത, ഇപ്രകാരം തന്നെയാണ്, ലൗ തവല്ല, ഒരാൾ വുദൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്, വഹോ യക്കുലുമിൻ ലഹ്മിൽ ഇബിലി, അയാൾ ഒട്ടകത്തിന്റെ ഇറച്ചി നിന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ, ഒട്ടകത്തിന്റെ ഇറച്ചി നിന്നുകൊണ്ട് അങ്ങനെ വുദൂ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒട്ടകത്തിന്റെ ഇറച്ചി നിന്നുക എന്നുള്ളത് വുദൂ നിർബന്ധമാക്കുന്ന കാര്യമാണ്. അത് ഇൻകിതാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നിലക്കണം, അത് നിർത്തണം, അത് അവസാനിപ്പിക്കണം, എന്നിട്ട് അയാൾ വുദൂ എടുക്കാൻ ആരംഭിക്കണം. വയുസ്തസ്ന മിൻ ദാലിക മിൻ മിൻ മൻ ഹദസഹു ദായിമൻ, എന്നാൽ നേരത്തെ പറഞ്ഞ നിത്യ അശുദ്ധിയുള്ള പിന്നെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൽ നിന്ന് ഒഴിവാണ്. അവർക്ക് വേറെ ഹുക്കുമാണ് ഈ വിഷയത്തിലുള്ളത്, അവർക്ക് വേറെ ഹുക്കുമാണ്, അത് വേറെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. നിത്യശുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഹുക്കുമുകൾ വരുന്നുണ്ട്. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായല്ലോ. ആറാമത്തെ അതാണ്. അപ്പൊ വുദൂവിനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ അതെന്താണ്, അത് നിലക്കണം എന്നർത്ഥം. ഏഴാമത്തത്, ഇസ്തിൻജാവുൻ ആ ഇസ്തിജ്മാറുൻ കബലഹോ, അതിന്റെ മുമ്പ് ശുദ്ധീകരിക്കണം, ഒന്നെങ്കിൽ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ കല്ലുകൾ കൊണ്ട്. എന്താണ് അതിന്റെ ശറഅ് നോക്കിക്കോ. ഐ, അതായത് ഫി ഹാലി വുജൂദി ഖാരിജ് മിന സബീലൈൻ, രണ്ടിലേതെങ്കിലും ഒരു മാർഗത്തിലൂടെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിച്ചതിന് ശേഷമായിരിക്കണം വുദൂ എടുക്കേണ്ടത്. തൻഖിയത്ത് മൗദിയിൽ ഖാരിജ് മിന സബീലൈൻ ബിൽമായി, അത് വന്നത് മുൻഭാഗമാകട്ടെ പിൻഭാഗമാകട്ടെ, അത് വെള്ളം കൊണ്ട് ശുദ്ധി പിന്നെ ശുദ്ധീകരിക്കണം, അല്ലെങ്കിൽ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കണം. വൽ മുറാദു ബിൽ ഇസ്തിൻജായി, ഇസ്തിൻജാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻഖിയത്ത് മൗദിയിൽ ഖാരിജ് മിന സബീലൈൻ ബിൽമായി, ആ പിന്നെ രണ്ടിലേതെങ്കിലും ഒരു മാർഗങ്ങളിലൂടെയാണ് അത് വന്നിട്ടുള്ളതെങ്കിൽ, പിന്നെ മുന്നിലൂടെയോ പിന്നിലൂടെയോ ആണെങ്കിൽ അത് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇസ്തിൻജാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ മുറാദബിൽ ഇസ്തിജ്മാർ, ഇസ്തിജ്മാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, തനക്കിയത്തുഹു ബിൽ ഹിജാറ, കല്ല് കൊണ്ട് അതിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. ഇസ്തിജ്മാറും ഇസ്തി പിന്നെ രണ്ടും ഇസ്തിൻജാവും, ഒന്ന് വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കലാണ്, ഇസ്തിജ്മാർ കല്ലുകൊണ്ട് ശുദ്ധീകരിക്കലാണ്. അപ്പൊ അത് മൂത്രം ഒഴിച്ചാൽ അല്ലെങ്കിൽ പിന്നെ വിസർജിച്ചാൽ, ഒന്നെങ്കിൽ കല്ലുകൊണ്ട് അല്ലെങ്കിൽ വെള്ളം കൊണ്ട്. വൈനമ ഇഷ്ടർത്ത് താലിക്ക, അത് ഷർത്താക്കപ്പെടുന്നത് ഇതാ ഉചിത ഖാരിജ് മിന സബീലൈൻ, ആ രണ്ട് മാർഗത്തിലൂടെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെ വല്ലതും പുറത്തു വന്നിട്ടുണ്ടെങ്കിലാണ് അത് ശുദ്ധീകരിക്കൽ ഷർത്തായിത്തീരുന്നത്. വലൈസകമായ ലവാം, ചില സാധാരണക്കാർ വിശ്വസിക്കുന്നത് പോലെയല്ല കാര്യം. അനവ് ഷർത്തു നിന്ദക്കുല്ലി ത്വഹാറത്തിൻ, അത് ഓരോ ശുദ്ധി വരുത്തുന്ന സന്ദർഭത്തിലും അത് ഷർത്താണെന്ന് വിശ്വസിക്കുന്നുണ്ട് ചില സാധാരണക്കാർ. ഹത്താവയില്ലം യുദ് ഖാരിജുൻ, അവന്റെ രണ്ട് മാർഗങ്ങളിലൂടെ ഒന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും വുദു എടുക്കുന്നതിന്റെ മുമ്പ് അത് രണ്ടും ശുദ്ധീകരിക്കൽ ഷർത്താണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അത് വേണ്ട. ഉദാഹരണമായിട്ട് ഒരാൾ മലമൂത്ര വിസർജനം നടത്തി, അതയാൾക്ക് ശുദ്ധീകരിക്കണം എന്ന നിർബന്ധമുണ്ടോ? എന്നാൽ അയാൾ വുദു എടുക്കുകയാണെങ്കിൽ എന്തായി? അതാ ശുദ്ധീകരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഇനി അത് സാധാരണക്കാരുടെ വിശ്വാസത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞ എന്താ, ഓരോ വുദുവിനും അത് രണ്ടും ശുദ്ധീകരിക്കൽ നിർബന്ധമാണ്, അത് ഷർത്താണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ല. അയാൾ മൂത്രിച്ചിട്ടുണ്ട് എങ്കിൽ അത് ശുദ്ധീകരിച്ച് അയാൾ വുദു എടുത്ത് നിസ്കരിച്ചെങ്കിൽ നിസ്കാരം സ്വീകരിക്കുള്ളൂ. മൂത്രിച്ചിട്ട് വുദു എടുക്കാതെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കൂല. അതല്ലെങ്കിൽ വിസർജനം നടത്തിയിട്ട് വുദു എടുക്കാതെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കൂല. അത് ചെയ്തിട്ടുണ്ടെങ്കിലാ പറഞ്ഞത്. അപ്പൊ ആ വുദു എടുക്കുമ്പോഴാണ് അത് ഷർത്തായിട്ട് വരുന്നത്. ഒരാളത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാൾക്കത് ഷർത്താണ് അത് ശുദ്ധിയാക്കൽ, അല്ലെങ്കിൽ ആ വുദു സ്വീകരിക്കപ്പെടുക. മനസ്സിലാട്ടല്ലോ. അപ്പൊ മൂത്രം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം നടത്തിയിട്ടുണ്ടെങ്കിൽ വുദു എടുക്കല് നിർബന്ധമാണ്. അതാണ് ഇസ്തിൻജാവുൻ ആ ഇസ്തിജുമാറുൻ കബുലഹു എന്ന് പറഞ്ഞത്. അതിന്റെ മുമ്പ് വെള്ളം കൊണ്ടോ കല്ലുകൊണ്ടോ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. എട്ടാമത്തത് തഹൂരിയ തുമായിൻ വൈബാഹത്തുഹു, അനുവദനീയമായ വെള്ളമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതേപോലെ തന്നെ വെള്ളം എന്തായിരിക്കണം, ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം, രണ്ടുണ്ട്. ഫൈദാ കാലമാവ് നജസൻ, വെള്ളം നജസാണെങ്കിൽ ഫൈനഹുലാ തഷ്വൽ ബിഹി ത്വഹാറ, അതുകൊണ്ട് ഉദു എടുത്താൽ ത്വഹർത്താവൂല, ശുദ്ധിയുള്ള വെള്ളമായിരിക്കണം ഉപയോഗിക്കേണ്ടത്. വക്കതാലിക ഇദാ കാന മഖ്സൂബൻ ഔ മസ്റൂഖൻ ഔ നഹ്വ ദാലിക, അതല്ലെങ്കിൽ വെള്ളം മോഷ്ടിച്ചെടുത്ത വെള്ളം, അതല്ലെങ്കിൽ തട്ടിയെടുത്ത വെള്ളം, അങ്ങനെ ഹറാമായ മാർഗത്തിലൂടെ ഒരാൾ കുറച്ച് വെള്ളം കിട്ടിയിട്ട് അതുകൊണ്ട് ഉദു എടുത്താലും ശരിയാവില്ല. അതാണെന്ത് ഇബാഹത്ത് എന്ന് പറഞ്ഞത്, അനുവദനീയമായിരിക്കണം. അതേപോലെ തന്നെ അത് തഹൂറായിരിക്കണം. മസ്റൂഖ് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചത്, മോഷ്ടിക്കപ്പെട്ട വെള്ളം ആകാൻ പാടില്ല. അതേപോലെ തന്നെ തട്ടിയെടുത്ത, അന്യായമായിട്ട് തട്ടിയെടുത്ത വെള്ളം ആകാനും പാടില്ല. പല തസ്ഹു ബീത്വാറ, അങ്ങനെ ഒരാൾ മോഷ്ടിച്ചെടുത്ത വെള്ളം കൊണ്ട് ശുദ്ധീകരിച്ചാൽ എന്താവില്ല, അത് അതിന്റെ ഷർത്താണ്, അതുകൊണ്ട് വുദു സഹിയാവൂല. അപ്പൊ വുദുവിന്റെ ഷർത്താണത്. ഒമ്പതാമത്തത് ഇസാലത്തുമായി അമിന വുസൂലഹുൽ ബഷ, തൊലിയിലേക്ക് എത്തുന്നതിന് വെള്ളം എത്തുന്നതിനെ തടയുന്ന വല്ലതുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യണം. നമ്മൾ നേരത്തെ വിഷയം പറഞ്ഞിട്ടുണ്ട്. കാന യകൂനു അലൽ യദി അവിൽ ഖദമി അസ്ബാഖുൻ, അവന്റെ കയ്യിൽ അല്ലെങ്കിൽ കാലിൽ പിന്നെ പെയിന്റ് അടിക്കുക, പെയിന്റ് പോലുള്ളത്. അവ കിതാത്തു മിനൽ അജീൻ, പെയിന്റ് പോളിഷ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്തോ ആകട്ടെ, അത്തരത്തിലുള്ളത് ഉണ്ടെങ്കിൽ ലിക്കാവിനി താലിക്ക മാനിയം നിസ്ബാഖിൽ പൊതുവായി, അതെന്താണ് അവന്റെ ശരീരത്തിലേക്ക് പൂർണ്ണമായിട്ട് വെള്ളം എത്തുന്നതിനെ തടയും. നേരത്തെ നമ്മൾ ചില മൈലാഞ്ചികളെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നെയിൽ പോളിഷിനെ സംബന്ധിച്ച് നമ്മൾ എനിക്ക് തോന്നുന്ന മുമ്പ് ദിവസം നമ്മൾ വിശദീകരിച്ചിട്ട് ഈ കാര്യം മാത്രം, അത് കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും വെള്ളത്തൂല, ആ വുദു സഹിയാവൂല. അപ്പൊ അതിന് ആ വെള്ളത്തെ അവന്റെ തൊലിയിലേക്ക് ചേരുന്നതിനെ തടുക്കുന്ന വല്ലതുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ നീക്കം ചെയ്യണം. അത് വുദുവിന്റെ ഷർത്താണ്. അമ്മാമ യുഗയ്യറു ലൗനൽ ബഷർത്തി വലാ യുഗത്തിഹ, എന്നാൽ തൊലിയുടെ കളറ് മാത്രമാണ് മാറ്റുന്നതെങ്കിൽ അതിന് വിരോധമല്ല, അതിന് പ്രശ്നമല്ല. അപ്പൊ മൈലാഞ്ചിട്ടാൽ അതിന്റെ കളറേ ഉണ്ടാവുള്ളൂ, അത് പ്രശ്നമല്ല, അത് കളറാണ്. മറ്റത് അതല്ല, മറ്റത് ഇങ്ങനെ ലെയറായിട്ട് കിടക്കും, പാളികളായിട്ട് കിടക്കും, തകിട് പോലെ ഇങ്ങനെ കിടക്കും. വെറും കളറാണെങ്കിൽ പ്രശ്നമല്ല. ഏതുപോലെ കൽ ഹിന്ന മൈലാഞ്ചി പോലെ വനഹവിയ അങ്ങനെയുള്ളതാണെങ്കിൽ പ്രശ്നമല്ല, അത് വെറും ഒരു കളർ മാത്രമേ ഉള്ളൂ. ഫൈന താലിക്കൽ ആ യുവസിറു അല സിഹത്തിൽ വുദുവി, അത് വുദുവിന്റെ സിഹത്തിനെ ഉണ്ടാക്കൂല, ബാധിക്കുന്ന ഒന്നല്ല കളർ എന്നുള്ളത്. മൈലാഞ്ചി പോലത്തെ അതിന്റെയൊക്കെ കളർ അതിനെ ബാധിക്കുന്ന ഒന്നല്ല. അതല്ലാത്തതുണ്ടെങ്കിൽ എന്താണ്, അതിന്റെ ഉള്ളിലേക്ക് വെള്ളത്തൂല. അപ്പൊ അതുകൊണ്ട് വുദു സഹിഹാവൂല. അന്നൊക്കെ മുസ്ലിം പെൺകുട്ടികൾ വരെ ക്യൂടെക്സ്, നെയിൽ പോളിഷ് ഒക്കെ ശ്രദ്ധിക്കേണ്ട മാതാപിതാക്കളാണ്. കുട്ടികളെ ഹെറാമ് ചെയ്യുന്നതിന്റെ 90% ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കാണ്. അതായത് ഇസിൽ പറഞ്ഞാണ് അത് പഠിപ്പിക്കാത്തതിന്റെ ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് തന്നെയാണ്. അത് ഹെറാമാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. എന്നാൽ കൈമേലും കാലുമേലും ഒക്കെ അതാണ്, നെയിൽ പോളിഷാണ്. അപ്പൊ അതൊക്കെ എന്താണ്, വെള്ളത്തൂല എടുക്കുന്നു, അതുകൊണ്ട് വുദു സഹിയാവൂല. പത്താമത്തത് ദുഹൂൽ വക്തി സ്വലാത്തി ഫി ഹക്കി മൻ ഹദസഹു ദായമൻ, നിത്യാശുദ്ധിയുള്ള ആളുകളുണ്ടാവും, അവരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന്റെ സമയമായിട്ട് അയാൾ വുദു എടുത്താൽ മതി, അതിന് മുമ്പ് അവരെ വുദു ചെയ്യരുത്, അത് ഷർത്താണ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമൻ ഇന്ദഹു സലസുൽ ബൗല്, മൂത്രവാർച്ച ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം. സലസുൽ ബൗൽ എന്ന് പറഞ്ഞാൽ മൂത്രവാർച്ച, മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ഉറ്റിട്ടായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവ സലസുൽ രീഹി, അല്ലെങ്കിൽ കീഴ്വാഴിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, അത് രോഗമാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ടൈം ആയതിനു ശേഷം, നിസ്കാരത്തിന്റെ ടൈം ആയതിനു ശേഷം മാത്രമേ അവർ വുദു എടുക്കാൻ പറ്റുള്ളൂ. ഫൈദാ ദഖല വക്തു, സമയമായാൽ തവല്ല വസല്ല, വുദു എടുക്കാൻ നിസ്കരിക്കുക. അല്ലെ ഹാലില്ലത്തി ഹു അലയ, അവൻ ഏതൊരവസ്ഥയിലാണുള്ളത് അങ്ങനെ വുദു എടുക്കാൻ നിസ്കരിക്കുക. ഹത്താ വൈൻ ഖറജ ശൈഉ മിന രീഹി ഔ ഖറജ ശൈഉ മിനൽ ബൗലി, അങ്ങനെ അവൻ വുദു എടുത്തതിനു ശേഷം വല്ല രീഹും വന്നാൽ കീഴ്വായു പുറപ്പെട്ടാൽ അല്ലെങ്കിൽ മൂത്രം വന്നാൽ ഫൈനൗലാ തെന്തക്കലു തഹാറത്തു, അതാ കൊണ്ട് അവന്റെ ഉദു ബാത്തിലായി പോകില്ല. എന്നാൽ ആ നിസ്കരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കണം അവന് ഉദു എടുക്കേണ്ടത്. ലിയന്നഹുലാ എംലിക്കു ദാലിക, കാരണം എന്താണ്, അതിന്റെ അതവന് കൺട്രോൾ ചെയ്യാനുള്ള ഇത് അവനില്ല, അതൊരു രോഗമാണ്, കൺട്രോൾ ചെയ്യാൻ അവന് കഴിയില്ലല്ലോ, അതുകൊണ്ടാണത്. ലാക്കിൻ മിൻ ഷർത്തി തൊഹാർത്തി, പക്ഷെ തൊഹാർത്തിന്റെ ഷർത്താണ് എന്ത്, ഫിയക്കിഹി, അവനെ സംബന്ധിച്ചിടത്തോളം അനത്തവല്ല അവൻ ഉദു എടുക്കുക എന്നുള്ളത്. ലിക്കുലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിനും ഇന്ത ദുഹൂലിൽ വക്തി, സമയമായതിനു ശേഷം മാത്രമായിരിക്കണം ഉദു എടുക്കേണ്ടത്. അതവന് നിർബന്ധമാണ്, അത് ഷർത്താണ്, ഉദുവിന്റെ ഷർത്താണ്. ഫഹുക്കുമുഹു, അവന്റെ ഹുക്കുമു, ഹുക്കുമുൽ മുസ്തഹാദത്തി, ഇസ്തിഹാദത്തുള്ള സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയുടെ ഹുക്കുമായിരിക്കും അവനുണ്ടാകുക. അമർഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാസിൽ അവരോട് കൽപ്പിച്ചു ഉദു എടുക്കാൻ ലിക്കുലി സ്വലാത്തിന്, ഓരോ നിസ്കാരത്തിനും. അപ്പൊ ഇസ്തിഹാദത്തുള്ള സ്ത്രീകളോട് ഇസ്ലാസ് കൽപ്പിച്ചിട്ടുള്ള എന്താണ്, ആ ഹദീസാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹുമുള്ള ഹദീസ്. അവരോട് പറഞ്ഞു സുമ തവല്ലൈ, പിന്നീട് നീ ഉദു എടുക്കണം, ലിക്കുലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിന് എന്ത് ചെയ്യണം, ഉദു എടുക്കുകയാണ് വേണ്ടത്. ഹത്ത യജി അദാലിക്കൽ വഖ്ത്, ആ സമയം എത്തുമ്പോ, അപ്പൊ ഓരോ നിസ്കാരത്തിനും ആ സമയം എത്തുന്ന സന്ദർഭത്തിൽ മാത്രം ഉദു എടുക്കുക. അപ്പൊ അതിന്റെ ഷർത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള രോഗമുള്ള ആളുകൾ ഉണ്ടാവും, അവരെന്ത് ചെയ്യുക, അവരാ ടൈം മാത്രം ഉദു എടുക്കുക. മൂത്രവാർച്ച, അതേപോലെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്തിഹാദത്ത്, അതായത് പല രോഗങ്ങൾ കൊണ്ടുണ്ടാവും, നരമ്പിന്റെ പ്രശ്നം കൊണ്ടുണ്ടാവും, അല്ലാത്ത പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവും, ഇങ്ങനെ രക്തം വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, അതേപോലെ തന്നെ കീഴ്വായു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. അപ്പൊ അവർ ചെയ്യേണ്ടത് എന്താണ്, കാരണം അതൊരു രോഗമാണ്, അത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂല, എപ്പോഴാണോ നിസ്കരിക്കുന്നത് ആ സമയത്ത് മാത്രം ഉദു എടുക്കുക, എന്നിട്ട് നിസ്കരിക്കുക. അങ്ങനെ പരമാവധി ശ്രദ്ധിച്ചിട്ട് അവർ ഉദു എടുത്തിട്ട് നിസ്കരിക്കുന്ന സന്ദർഭത്തിലും ചിലതൊക്കെ ഉറ്റി വീണു, അല്ലെങ്കിൽ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പോലും എന്താണ്, ആ തൊഹാർത്ത് ബാത്തിലാവില്ല. അതിൽ പരമാവധി ആ കാര്യം ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെ അതിന്റെ കുറെ വിശദീകരണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ മൂത്രവാർച്ചയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വെയിറ്റ് ചെയ്താൽ അവർക്ക് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, പിന്നെ ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്, 5 മിനിറ്റ് 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ അത് പൂർണ്ണമായിട്ട് പോകും, ഒഴിവാക്കാൻ പറ്റും, അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉലമാക്കൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവർ വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്, വെയിറ്റ് ചെയ്യാതെ അവർ നിസ്കരിക്കരുത്, ജമാഅത്ത് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് അങ്ങനെയുള്ള ചർച്ചകളാണ് വന്നുള്ളത്. അവരെ വെയിറ്റ് ചെയ്യണം, ഒരു 5 മിനിറ്റ് കൊണ്ട് അവർക്കത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ, ശുദ്ധീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ജമാഅത്ത് നഷ്ടപ്പെട്ടാലും അവരെന്ത് ചെയ്യരുത്, അവർക്കിത് ബാധകമല്ല. അപ്പൊ അതിന്റെ കുറച്ച് വേറെ വിശദീകരണങ്ങൾ കുറച്ച് വന്നിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നമുക്ക് വേറെ മനസ്സിലാക്കാം. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പരമാവധി കാര്യം ശ്രദ്ധിക്കുക, എന്നിട്ട് അവർ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് കാര്യമാക്കേണ്ടതില്ല എന്നുള്ളതാണ്. എന്നാൽ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആ സമയമായതിനു ശേഷം മാത്രം ഉദു എടുക്കുക. അത് ഓരോ നിസ്കാരത്തിനും അവർ ഉദു എടുക്കണം, ചിലപ്പോൾ ഉദു പോയിട്ടുണ്ടാവില്ല, പക്ഷെ അവർ ഉദു എടുക്കൽ നിർബന്ധമാണ്, അത് ഷർത്താണ്, കാരണം എന്താ, അവർക്ക് ഈ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പൊ പരമാവധി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, ശ്രദ്ധിച്ചിട്ടും കാരണം അത് അവരെ കൺട്രോളില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് എന്താണ്, പിന്നീട് വരുന്ന സംഗതികൾക്ക് എന്താണ്, അവർ ഉത്തരവാദികളല്ല, അതെല്ലാം അവർക്ക് എന്താണ് പിന്നെ ഉദർ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് 10 കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുള്ളത്.